സണ്ണി തോമസിന്റെ ബൈബിൾ പ്രഭാഷണം. അതിനു മുൻപായി ഈ ഗാനം ശ്രദ്ധിക്കുക.
ബൈബിളിൽ നിന്ന് ഒരു ഭാഗം ഉദ്ധരിക്കും. യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 53 അധ്യായം 3 വാക്യം.
അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചുകളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു, നാം അവനെ ആദരിച്ചതുമില്ല.
ഈ രാത്രിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു സന്ധ്യാസമയം സുവിശേഷ ഘോഷണത്തിനായി ലഭിച്ചതോർത്ത് ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. കടന്നു വന്ന ഏവരെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ രാത്രി യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് ഒരു മുഖവര പറയുവാൻ ഇടയായി. എന്നാൽ ഇന്ന് ക്രിസ്തു അനുഭവിച്ച ഉപദ്രവങ്ങളെക്കുറിച്ച് ഏതാനും ചില വാക്കുകൾ പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ നാളുകളിൽ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ അനേകർ ഓർത്തുവരുന്നുണ്ട്. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ, ക്രിസ്തുവിന്റെ വ്യഥകൾ കേവലമായ ഒരാചാരമായി മാത്രം ആയിരിക്കുന്നുവെങ്കിൽ നാം യേശുക്രിസ്തുവിനെ തികച്ചും നിന്ദിക്കുന്നവരായി മാത്രമായിരിക്കും. ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ പീഡകളെയും അതൊരാചാരമായി മാത്രം നിലനിൽക്കുന്നത് യേശുക്രിസ്തുവിന്റെ സുവിശേഷത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. എന്നാൽ അതൊരു ഹൃദയത്തിന്റെ അനുഭവമായി മാറുമെങ്കിൽ അത് വാസ്തവത്തിൽ ദൈവത്തിന് ബഹുമാനം കൊടുക്കുകയും അത് അനുഗ്രഹത്തിന് നിദാനമായി തീരുകയും ചെയ്യും. യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ ഓർക്കുകയും അത് ആചരിക്കുകയും ചെയ്യുക എന്നുള്ളതല്ല, യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ ഓർക്കുകയും അത് ഹൃദയത്തിൽ അനുഭവമായി തീരുകയും ചെയ്യേണ്ടത് ആവശ്യമായിരിക്കുന്നു. ഇവിടെ പ്രവാചകൻ പറയുന്നത് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു എന്നാണ്. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, അവൻ മനുഷ്യനാൽ ത്യജിക്കപ്പെട്ടു, അവൻ മനുഷ്യനാൽ ഉപദ്രവിക്കപ്പെട്ടു. അതിനുശേഷം പ്രവാചകൻ പറയുന്ന ഒരു പ്രസ്താവന, നാം അവനെ ആദരിച്ചില്ല. എത്രയോ സങ്കടകരമായൊരു പ്രസ്താവനയാണ്. മഹത്വധാരിയായ യേശുവിനെ, സ്വർഗത്തിലെ പ്രമോദ വിഷയമായിരുന്ന ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ, അതല്ല, ഈ അഖിലാണ്ടത്തിന്റെ മുഴുവനും സൃഷ്ടാവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നപ്പോൾ മനുഷ്യ സമൂഹത്തിന് മുഴുവൻ അപമാനകരമായ ഒരു വാക്കാണ് സ്വർഗം സാക്ഷ്യമായി നൽകുന്നത്. ആ വാക്കുകൾ പ്രവാചകന്റെ ദൃഷ്ടിയിൽ ഇങ്ങനെയാണ് കാണുന്നത്, നാം അവനെ ആദരിച്ചില്ല. മനുഷ്യരാശിയെ മുഴുവനും ആ നാം എന്നുള്ള വാക്കിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. നാം അവനെ ആദരിച്ചില്ല, നാം അവനെ ആദരിച്ചില്ല എന്ന് തന്നെയല്ല, നാം അവനെ നിന്ദിക്കുകയാണ് ചെയ്തത്, നാം അവനെ ഉപദ്രവിക്കുകയാണ് ചെയ്തത്. എന്നിട്ടും ഹൃദയത്തിൽ പരിച്ഛേദനയില്ലാത്തവരായി പലപ്പോഴും ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങൾ ഒരാചാരമായി നാം കൊണ്ടാടും. അവന്റെ ജനന സമയത്ത് അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെട്ടു, ത്യജിക്കപ്പെട്ടു, അവൻ മനുഷ്യരാൽ ആദരിക്കപ്പെട്ടില്ല. അവന്റെ ജീവിതകാലത്ത് അവൻ മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ടു, അവന്റെ മരണ സമയത്ത് അവൻ മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ടു. പുനരുദ്ധാനത്തിന് ശേഷവും യേശു ക്രിസ്തു മനുഷ്യനാൽ നിന്ദിക്കപ്പെടുന്നു, ഉപദ്രവിക്കപ്പെടുന്നു. തീർച്ചയായിട്ടും ഓരോ വ്യക്തിക്കും അതിലൊരു പങ്കുണ്ട് എന്ന് വചനം പറയുമ്പോൾ ഇന്ന് രാത്രി അതിന്റെ മുമ്പിൽ നാം ഒരു സ്വയപരിശോധനയ്ക്ക് തയ്യാറാകേണ്ടത് ആവശ്യമാണ്. നാം ഓരോരുത്തരും പാപികളുടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ക്രിസ്തുവിനെതിരെ ഉപദ്രവങ്ങളുടെ ഓരോരോ ശരങ്ങൾ അഴിച്ചുവിട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇന്ന് രാത്രി നാം ശത്രുപാളയത്തിൽ നിന്ന് പുറപ്പെട്ട് ക്രിസ്തുവിന്റെ അരികിലേക്ക് വന്ന് രക്ഷയ്ക്കായി അവരെ ഏറ്റുകൊള്ളേണ്ടത് ആവശ്യമാണ്. അല്ല എങ്കിൽ ക്രിസ്തുവിനെ നിന്ദിച്ചവന്റെ പട്ടികയിൽ നിങ്ങളുടെ പേർ വരികയും നിത്യമായ നാശത്തിനും ന്യായവിധിക്കും ഓഹരിക്കാരനായി തീരുകയും ചെയ്യും. അവൻ ജനന സമയത്ത് അനുഭവിച്ച ഉപദ്രവങ്ങൾ നോക്കുക, യേശു ക്രിസ്തു സഹിച്ച ഉപദ്രവങ്ങൾ അതൊന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ ജനന സമയത്ത് അനുഭവിച്ച ഉപദ്രവങ്ങൾ ഭരണകൂടത്തിൽ നിന്നായിരുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അവൻ മരണസമയത്ത് അനുഭവിച്ച ഉപദ്രവങ്ങൾ അത് മതത്തിൽ നിന്നാണ്. അതുകൊണ്ട് ഭരണകൂടവും മതവും ക്രിസ്തുവിന് വിരുദ്ധമായി നീങ്ങിയെന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. ഭരണകൂടവും മതവും രണ്ട് തുല്യ ശത്രുക്കളായി, രണ്ട് തുല്യ ശക്തികളായി, ശത്രുക്കളുടെ ശക്തികളായി അവർ ജനന സമയത്ത് അവനെ തകർക്കുവാനായി ഭരണകൂടം ശ്രമിച്ചു. അവന്റെ ജീവിതകാലത്തും മരണസമയത്തും അവനെ ഇല്ലാതാക്കുവാനായി മതവും ശ്രമിച്ചു, യൂദാമതം ശ്രമിച്ചു. അത് വളരെ ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. നോക്കുക, ജനന സമയത്ത് തന്നെ അവൻ ഉപദ്രവമുണ്ടായി. രാജാവായി പിറന്നവൻ എവിടെ എന്നുള്ള ചോദ്യം ഹേരോദാവിന്റെ കൊട്ടാരത്തെ ആകെ നടുക്കിക്കളഞ്ഞു, ഭരണകൂടം ആകെ വിറകൊണ്ടു. എന്താണ് കാരണം? മനുഷ്യനിലുള്ളത് ചൂഷണം ചെയ്ത് മുൻപോട്ടു പോകുന്ന ലോകത്തിലെ ഗവൺമെന്റുകൾക്ക് ക്രിസ്തുവിന്റെ ആഗമനം സഹിച്ചുകൂടാഞ്ഞു. യേശു ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നാൽ അവൻ സകലതും സൗജന്യമായിട്ടാണ് വാഗ്ദാനം ചെയ്തത്. ഇന്നും ദൈവരാജ്യത്തിന്റെ മറവിൽ ആരെങ്കിലും മനുഷ്യരിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സത്യ ദൈവരാജ്യത്തിന്റെ ഉപദേശമല്ലെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ബൈബിൾ പറയുന്നത് ദൈവരാജ്യം മനുഷ്യരിൽ നിന്ന് യാതൊന്നും കൈക്കലാക്കാൻ ശ്രമിക്കയില്ല, പകരം ദൈവരാജ്യം മനുഷ്യന് സകലതും സൗജന്യമായി കൊടുക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തത്. മനുഷ്യനിലുള്ളത് ചൂഷണം ചെയ്ത് അവനെ നിയന്ത്രിക്കുന്ന ഒരു വ്യവസ്ഥിതികളും, അത് മതമായാലും അത് ഭരണകൂടമായാലും അത് ക്രിസ്തുവിന്റെ ആശയങ്ങൾക്ക് വിരുദ്ധമായ രീതികളാണ്, പ്രസ്ഥാനങ്ങളാണ്. അത് വാസ്തവത്തിൽ മനുഷ്യനെ വഴിതെറ്റിക്കുക മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വെളിച്ചത്തിന്റെ രാജാവിന്റെ ഉദയം അന്നത്തെ ഭരണകൂടങ്ങൾക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് രാജാവായി പിറന്നവനെ ഒടുക്കിക്കളയുവാൻ തക്കവണ്ണം ഹേരോദാവ് ശ്രമിച്ചു. ബൈബിൾ പറയുന്നത് ജനന സമയത്ത് ക്രിസ്തുവിനെ ഒടുക്കിക്കളയുവാൻ വേണ്ടി രണ്ടു വയസ്സ് പ്രായമുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും ആൺപൈതങ്ങളെ ഒക്കെയും
കൊന്നുകളയുവാനുള്ള വിധി ഉണ്ടാകുകയും റാമയിൽ വലിയൊരു ശബ്ദമുണ്ടാകുകയും റാഖേൽ മക്കളെ ചൊല്ലി കരഞ്ഞു. അവർ ഇല്ലായതുകൊണ്ട് അവൾക്ക് ആശ്വാസം നൽകുവാൻ ആർക്കും കഴിഞ്ഞില്ല. ഒരുപക്ഷേ അവളുടെ ഏക മകൻ പോലും അന്ന് ഛേദിക്കപ്പെട്ടു. യേശു ക്രിസ്തു എന്ന ഒരു വ്യക്തിയെ ഛേദിച്ചു കളയുവാൻ, ലോകരക്ഷിതാവിനെ ഛേദിച്ചു കളയുവാൻ സാത്താൻ തന്ത്രങ്ങൾ മെനഞ്ഞു വന്നപ്പോൾ അതിന്റെ പുറകിൽ നിന്നത് ഞാനും നിങ്ങളുമാണ്, മനുഷ്യരാശിയാണ്. നാം അവനെ ആദരിച്ചില്ല, നാം അവനെ ഉപദ്രവിച്ചവരാണ്, നാം അവന്റെ ജനനത്തിങ്കൽ അവനെ ഒടുക്കിക്കളയുവാൻ ശ്രമിച്ചവരാണ് ഞാനും നിങ്ങളും. അതൊരിക്കലും നാം മറന്നുപോകരുത്. അതിന്റെ ഗൗരവത്തിൽ നിന്ന്, അതിന്റെ കുറ്റപത്രത്തിൽ നിന്ന് നമുക്ക് ഒരിക്കലും ഒഴിഞ്ഞു മാറുവാൻ കഴിയുന്നതല്ല. നാം അവനെ ആദരിച്ചില്ല. എപ്പോൾ? അവന്റെ ജനന സമയത്ത്. ഇന്നൊരു പക്ഷെ നമുക്ക് അവൻ രക്ഷകനായിരിക്കാം, പക്ഷെ മാനവരാശിയെ മുഴുവനും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് പ്രവാചകൻ പറയുന്നത് നാം അവനെ ആദരിച്ചില്ല എന്നുള്ളതല്ല, അതിനുപരിയായി അവന്റെ ജനന സമയത്ത് അവനെ ഒടുക്കിക്കളയുവാൻ നാം ശ്രമിച്ചു. അതുകൊണ്ട് ആ കുറ്റപത്രം നമ്മുടെ തലയ്ക്കു മീതെ ഇന്നും നിൽക്കുന്നു. അവിശ്വാസികളുടെ തലയ്ക്കു മീതെ ഒരു കുറ്റപത്രമായി ഇന്നും നിൽക്കുന്നു. പ്രിയ സ്നേഹിത, ഇന്ന് രാത്രി നിങ്ങൾ യേശു ക്രിസ്തുവിലേക്ക് കടന്നു വന്നില്ല എങ്കിൽ ഈ കുറ്റപത്രത്താൽ നിങ്ങൾ വിധിക്കപ്പെടും, യാതൊരുവിധ സംശയവുമില്ല. ഒരു പാപി എന്നുള്ള കുറ്റപത്രത്തെക്കാൾ അതിനെ വിശേഷിപ്പിക്കുന്നത് ക്രിസ്തുവിനെ കൊല്ലുവാൻ കൂട്ടുനിന്നവരുടെ കൂട്ടത്തിലാണ് ദൈവം നിങ്ങളെ പെടുത്തിയിരിക്കുന്നത്. ഇത് ബൈബിൾ മാറ്റമില്ലാതെ പറയുന്ന ഒരു സത്യമാണ്. നാം അവനെ ആദരിച്ചില്ല, നാം അവനെ ഉപദ്രവിച്ചു. അവന്റെ ജനന സമയത്ത് ആ നിലയിൽ അവനെ ഉപദ്രവിക്കുവാൻ തക്കവണ്ണം നാം കൂട്ടുനിന്നതാണ്. ഞാൻ വളരെ പെട്ടെന്ന് മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുന്നു. ജനന സമയം കഴിഞ്ഞതിനു ശേഷം ജീവിതകാലം വന്നു. എന്താണ് അന്ന് സംഭവിച്ചത്? നാല് സുവിശേഷങ്ങൾ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹനാൻ, ഈ നാല് സുവിശേഷങ്ങൾ നമ്മൾ സസൂക്ഷ്മം നിരീക്ഷിച്ചാൽ യേശു ക്രിസ്തുവിന്റെ ജീവിതകാലത്ത് അനവധിയായ ഉപദ്രവങ്ങൾ അവൻ നേരിടേണ്ടി വന്നു. ക്രിസ്തുവിനെ പോലെ ഉപദ്രവങ്ങൾ സഹിച്ച മറ്റൊരു വ്യക്തിയില്ല, ക്രിസ്തുവിനെ പോലെ മനുഷ്യരാൽ ഉപദ്രവിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയില്ല, ലോക ചരിത്രത്തിലില്ല. എനിക്കത് മുഴുവൻ വിവരിക്കുവാനുള്ള സമയമില്ലെങ്കിലും മൂന്ന് പ്രസക്ത ഭാഗങ്ങളാകെ ബന്ധത്തിൽ ചിന്തിക്കുവാൻ തക്കവണ്ണം ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, യൂതമതത്തിന്റെ വേലിക്കെട്ടുകൾ ക്രിസ്തു തകർക്കുവാനായി ശ്രമിച്ചപ്പോൾ അവർ അവനെ കൊല്ലുവാനായി ശ്രമിച്ചുവെന്ന് ബൈബിളിൽ കാണും. പ്രവാചകന്മാരുടെ എഴുത്തുകളെയാണ് യൂതമതക്കാർ അവഗണിച്ചത്. കഴിഞ്ഞ രാത്രി ഞാൻ സൂചിപ്പിക്കുകയുണ്ടായി, സകല പ്രവാചകന്മാരും യേശു ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. മോശയും പ്രവാചകന്മാരും ക്രിസ്തുവിനെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സകല പ്രവാചകന്മാരുടെയും എഴുത്തുകളെ അവർ അവഗണിച്ചു. ആ നിലയിൽ അവനെ തള്ളിക്കളഞ്ഞു. യോഹന്നാൻ അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഇതാവൻ സ്വന്തത്തിലേക്ക് കടന്നു വന്നു, പക്ഷേ സ്വന്തമായവർ അവനെ കൊന്നു മടക്കി അയച്ചു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ തിരിച്ചറിഞ്ഞില്ല എന്ന് തന്നെയല്ല, അവനെ കൊന്നു മടക്കി അയക്കുകയുണ്ടായി. ഇതോടുകൂടി അവൻ അവസാനിച്ചു എന്ന് കരുതി. പ്രിയപ്പെട്ടവരെ, നാം ഓരോരുത്തരും ആ കുറ്റത്തിലും പങ്കാളികളാണ്. ആഴമുള്ള ഗർത്തത്തിൽ രക്ഷപ്പെടുവാൻ ഒരു വഴിയും കാണാതെ അവനെ രക്ഷിക്കുന്നതിനു വേണ്ടി കടന്നുവെന്നവന്റെ കൈകളിൽ കയറി ഉപദ്രവിക്കുക, അതാണ് വാസ്തവത്തിൽ ലോകം ചെയ്തത്. നമ്മളെ രക്ഷിക്കുവാൻ കർമ്മങ്ങൾക്ക് കഴിയുമായിരുന്നില്ല, നമ്മളെ രക്ഷിക്കുവാൻ ആചാരങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. നമ്മളെ രക്ഷിക്കുവാനായി സമ്പൂർണമായി കഴിയുന്ന ഒരു സമ്പൂർണ്ണ രക്ഷകൻ കടന്നു വന്നപ്പോൾ നാം ചെയ്തത് രക്ഷിക്കുവാൻ കടന്നു വന്നവനെ ഉപദ്രവിക്കുക എന്നുള്ള നീചകൃത്യമാണ്. ലോകത്തിന് ആര് ചെയ്യും അത്? ഉപദ്രവത്തിന്റെ മൂന്ന് ഘട്ടങ്ങൾ സുവിശേഷങ്ങളിൽ കാണുന്നത്. ഒന്ന്, ആ വാക്കുകൾ ശ്രദ്ധിക്കുക, അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. നമ്മൾ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചവരുടെ കൂട്ടത്തിലാണ്. കേവലം യഹൂദന്മാരുടെ മേൽ ആ പഴി ചാരുവാൻ മാത്രം കഴിയുകയില്ല. സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നാം ഓരോരുത്തരും പാപികളുടെ ഒരു കൂട്ടമായി അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം, അവർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു. എന്താണ് അതിന്റെ ആശയം? ക്രിസ്തുവിന്റെ ആശയങ്ങൾക്ക് അവർക്ക് സ്വീകാര്യമായിരുന്നില്ല. നോക്ക്, അവർ പാരമ്പര്യം കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുകയാണെന്നുള്ള ക്രിസ്തുവിന്റെ പ്രസ്താവന അവർക്ക് സഹിക്കുവാനായി കഴിഞ്ഞില്ല. ഇന്നും അങ്ങനെയാണ്. പാരമ്പര്യം കൊണ്ട്, സമ്പ്രദായങ്ങൾ കൊണ്ട്, ആചാരങ്ങൾ കൊണ്ട് പതിവായി ആചാരങ്ങൾ ചെയ്ത് ദൈവത്തിന്റെ കൽപ്പന ലംഘിക്കുന്നു. ദൈവത്തിന്റെ കൽപ്പനയ്ക്ക് വിലയില്ലാതായി തീരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ആചാരങ്ങൾക്കും കർമ്മങ്ങൾക്കും ഉള്ളിൽപ്പെട്ട നിങ്ങൾ സ്വാതന്ത്ര്യം അനുഭവിക്കാതിരിക്കുന്നുവെങ്കിൽ ഇന്നൊരു സ്വയപരിശോധന നടത്തേണ്ടതാണ്. എത്രയോ വർഷങ്ങളായി കൊണ്ടാടുന്നു, ദുഃഖവെള്ളിയാഴ്ചകൾ എത്രയോ കടന്നുപോയി, എത്രയോ ദുഃഖവെള്ളിയാഴ്ചകൾ കേവലം ആചാരമായി നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രവൃത്തിയിൽ നിൽക്കുന്നു. പക്ഷേ അതൊരു അനുഭവമായി ഇന്നും തീർന്നിട്ടില്ല എങ്കിൽ യേശു ക്രിസ്തു പറയുന്നത് നിങ്ങൾ ആചാരങ്ങൾ കൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നവരാണ്. നിങ്ങൾ ദൈവകൽപ്പന ലംഘിക്കുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസാക്ഷി തഴമ്പിച്ചു പോയിരിക്കുന്നു. യഹൂദനും സംഭവിച്ചത് അതാണ്. യേശു ക്രിസ്തു അവന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, നിങ്ങൾ ആചാരങ്ങൾ കൊണ്ട് സമ്പ്രദായങ്ങൾ കൊണ്ട് ദൈവകൽപ്പന ലംഘിക്കുന്നവരാണ്. അതവർക്ക് സഹിച്ചില്ല. മറ്റൊരാരോപണമെന്ന് പറയുന്നത് ഇവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു എന്നുള്ളതാണ്. ഞാനത് തൊട്ട് പിന്നാലെ വിശദീകരിക്കാം. അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു. വീണ്ടും യേശു ക്രിസ്തുവിനെ നാം കൊല്ലുവാൻ ശ്രമിച്ചു. എന്തുകൊണ്ട്? യേശു ക്രിസ്തുവിന്റെ വാക്കുകൾ ധൈര്യത്തോടുകൂടിയായിരുന്നു. അവനെ പോലെ ഒരു ധൈര്യശാലിയെ ലോകത്തിനാർക്കും കാണുവാൻ കഴിഞ്ഞിട്ടില്ല. മരണത്തിന്റെ മുമ്പിൽ പോലും തലകുടിക്കാത്തവനാണ് ക്രിസ്തു. തന്നെ കൊല്ലുവാനായി, പിടികൂടുവാനായി പട്ടാളക്കാർ വന്നപ്പോൾ അവൻ ചോദിച്ചത്, നിങ്ങൾ ആരെ തിരയുന്നു? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ. എങ്കിലത് ഞാനാണ് എന്ന് പറഞ്ഞവനാണ് യേശു ക്രിസ്തു. മരണത്തിന്റെ മുമ്പിൽ പോലും തലകുണിക്കാത്തവൻ. അവന്റെ വാക്കുകൾ ധൈര്യത്തോടുകൂടിയായിരുന്നു. അവന്റെ വാക്കുകൾ ആജ്ഞകളായിരുന്നു. അവന്റെ വാക്കുകൾ കൽപ്പനകളായിരുന്നു. അതിന്റെ മുമ്പിൽ അവർ പകച്ചുപോയി. യഹൂദ മതത്തിന്റെ വേലിക്കെട്ടുകൾ ഇതാ തകരുവാൻ പോകുന്നു. ശബ്ദം കൊണ്ട് മരുഭൂമികളെ പ്രകമ്പനം കൊള്ളിക്കുന്നവൻ ആ ശബ്ദത്താൽ മതത്തിന്റെ വേലിക്കെട്ടുകളെ തകർക്കുമെന്നായപ്പോൾ ഇതാ മതം അവന്റെ നേരെ തിരിഞ്ഞു അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഇന്നും അതാണ് സംഭവിക്കുന്നത്. യേശു ക്രിസ്തു ഇന്നും ഉപദ്രവിക്കപ്പെടുന്നു. ക്രിസ്തു ആ നിലയിൽ ഇന്നും ഉപദ്രവിക്കപ്പെടുന്നു എന്നുള്ളത് നാം ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ്. വീണ്ടും ക്രിസ്തുവിന്റെ വാക്കുകൾ അത് ബുദ്ധിക്ക് സ്വീകാര്യമല്ലാതെ അവർക്ക് വന്നു. ആ നിലയിൽ അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. ഒരു ഭാഗത്ത് ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ അവനെ കൊല്ലുവാൻ ശ്രമിച്ചുവെന്ന് ഒരു സുവിശേഷകൻ രേഖപ്പെടുത്തിയപ്പോൾ മറ്റൊരു സുവിശേഷകൻ ആ ഭാഗം പറയുന്നത് അവർ അവനെ തലകീഴായി തള്ളിയിടുവാൻ ശ്രമിച്ചുവെന്നാണ്. നോക്കുക, എത്ര നിന്ദ്യമായ ഉപദ്രവമാണ് യേശു ക്രിസ്തു ഏറ്റത്. അവർ അവനെ തലകീഴായി തള്ളിയിടുവാൻ ശ്രമിച്ചു. നിങ്ങൾക്കൊരിക്കലും ക്രിസ്തുവിനെ തലകീഴായി തള്ളിയിടുവാൻ പറ്റുകയില്ല. കാരണം അവൻ നിങ്ങൾക്ക് വേണ്ടി തല നേരെ പിടിച്ചുകൊണ്ട് ക്രൂശിൽ മരിക്കുവാൻ വന്നവനാണ്. അവനെ തലകീഴായി മറിക്കുവാൻ ആർക്കും കഴിയുകയില്ല. 2000 വർഷങ്ങളോളമായി സാത്താനും അവന്റെ അനുചരന്മാരും ക്രിസ്തുവിനെയും ക്രിസ്തുവിന്റെ സുവിശേഷത്തെയും തലകീഴായി മറിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇന്നും കഴിഞ്ഞിട്ടില്ല. അവൻ മരണത്തിന്റെ മുമ്പിൽ തലയുയർത്തിപ്പിടിക്കുന്നവനാണ്. കുരിശിക്കുമ്പോൾ പോലും അവൻ തല നിവർത്തി പിടിച്ചു. ഏറ്റവും ഒടുവിൽ മരണത്താൽ ജീവനെ ഏൽപ്പിച്ചു കൊടുത്ത സന്ദർഭത്തിൽ മാത്രമാണ് സ്വന്തം തോളിൽ തല ചായ്ക്കേണ്ടി വന്നത്. അവർ അവനെ തലകീഴായി തള്ളിയിടുവാൻ ശ്രമിച്ചു. പക്ഷേ തന്റെ സമയം അതുവരെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ആർക്കും അവന് ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. നോക്കുക, ആചാരങ്ങൾക്ക് എതിര് നിന്നതുകൊണ്ട്, വാഗ്ദാനങ്ങൾ ആചാരങ്ങൾക്ക് അതീതമായി തീർന്നതുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിനെ കൊല്ലുവാൻ ആർക്കും കഴിഞ്ഞില്ല. നാം ഓരോരുത്തരും അവനെ നിന്ദിച്ചു. മനുഷ്യർ മുഴുവനായി അവനെ പീഡിപ്പിച്ചു. നാം അവനെ ആദരിച്ചില്ല. അവന്റെ ജനന സമയത്ത് നാം അവനെ ആദരിച്ചില്ല. അവനെ ജനനത്തിങ്കിൽ കൊല്ലുവാൻ ശ്രമിച്ചവരാണ് നാം. വീണ്ടും അവന്റെ ജീവിതകാലത്ത് അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചവരാണ് നാം. അവന്റെ ജീവിതകാലത്ത് അവനെ തലകീഴായി തള്ളിയിടുവാൻ ശ്രമിച്ചവരാണ് നാം. എന്റെ ക്രിസ്തുവെ, നീ അനുഭവിച്ച ഉപദ്രവം പോലെ ലോക ചരിത്രത്തിൽ ആരും അനുഭവിച്ചിട്ടില്ല. നിന്റെ പീഡ പോലെ മറ്റൊരു പീഡയില്ല. ആർക്കു വേണ്ടിയിട്ടാണിത് ശത്രുക്കൾക്ക് വേണ്ടി, തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി. നിങ്ങൾ അവനെ കൊല്ലുവാൻ കൈ നീട്ടുമ്പോൾ നിങ്ങളെ രക്ഷിക്കുന്നതിനാണ് അവൻ തന്റെ കൈ നീട്ടുന്നത്. അത് ഞാൻ ഒടുവിലായി പറഞ്ഞ് അവസാനിപ്പിക്കും. വീണ്ടും ആ നിലയിൽ അവന്റെ ദൈവത്വമാണ് അവർക്ക് ഏറ്റവും മുഖ്യ ശത്രുവിഷയമായി തീർന്നത്. ഇന്നും അങ്ങനെ തന്നെയാണ്. യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനെന്ന് പ്രസംഗിച്ചാൽ ആർക്കും അത് നിഷേധ്യമല്ല. ആർക്കും അത് നിഷേധിക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ക്രിസ്തു ദൈവമെന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ അനേകർക്ക് അത് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷേ ബൈബിൾ വെളിപ്പെടുത്തുന്ന സത്യം മറകൂടാതെ നാം പറയേണ്ടത്, യേശു ക്രിസ്തു മനുഷ്യനെ രക്ഷിക്കുവാൻ സമ്പൂർണ്ണ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ അവൻ തൃത്വത്തിൽ രണ്ടാമനായി സമ്പൂർണ്ണ ദൈവവുമാണ്. അവൻ മനുഷ്യനാണ്, ദൈവവുമാണ്. ഇന്ന് രാത്രി എന്റെ വിഷയം യേശു ക്രിസ്തുവിന്റെ ദൈവത്വത്തെ തെളിയിക്കുന്നതല്ലാത്തത് കൊണ്ട് ആ വാക്കിൽ ഉപരിയായി കടന്നുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പാപമില്ലാത്തവനായി, പാപമറിയാത്തവനായി, പാപം ചെയ്യാത്തവനായി, മാനവരാശിയുടെ മുഴുവൻ പാപങ്ങളും തന്റെ ദേഹത്തിൽ ആവഹിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ മുഴുവനും ഒഴുക്കിക്കളയുവാൻ, മാറ്റിക്കളയുവാൻ വേണ്ടി അവൻ മനുഷ്യനായി വന്നത് ക്രിസ്തുവിന്റെ താത്വിക നിലയുടെ ഒരു വശം മാത്രമാണ്. ഒരു വശം അവൻ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ, രക്ഷകനായിരിക്കുമ്പോൾ തന്നെ, മറുവശം അവൻ ദൈവമാണ്. പൗലോസ് ശ്ലീഹ വിശേഷിപ്പിക്കുന്നത് മഹാദൈവവും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷത. അവൻ മഹാദൈവമാണ്. എത്രയെത്രയോ വാക്കുകൾ അവൻ മഹാദൈവമാണെന്നുള്ളതിന്റെ തെളിവുണ്ട്. ഞാൻ ലളിതമായ ഉദാഹരണത്തിലൂടെ അത് വ്യക്തമാക്കുവാൻ ആഗ്രഹിക്കുന്നു. ദൈവമെന്നുള്ള വിശേഷണം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയും, ഒന്നത് സൃഷ്ടിയുടെ മേൽ കർത്തൃത്വമുള്ളവനാണ് വാസ്തവത്തിൽ ദൈവമെന്ന് പറയുന്നത്. ഞാനൊരു ഉദാഹരണം ഓർക്കുന്നു. അനേക നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ഇംഗ്ലണ്ട് ഇത്രയും പരിഷ്കൃത രാജ്യമായി തീരുന്നതിനു മുമ്പ്, ഇംഗ്ലണ്ടിൽ ജീവിച്ചിരുന്ന ഒരു രാജാവുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കിങ് കാൻ്യൂട്ട് എന്നാണ്. കാൻ്യൂട്ട് രാജാവ് ചരിത്രത്തിലുണ്ട്. അദ്ദേഹം ജനങ്ങൾക്ക് ഏറ്റവും പ്രിയങ്കരനായ ഒരു രാജാവായിരുന്നു. ജനങ്ങൾക്ക് അദ്ദേഹം പ്രിയങ്കരനായി വന്നപ്പോൾ ഒടുവിൽ അദ്ദേഹത്തെ ഒരു ദൈവമായി ജനങ്ങൾ കാണുവാൻ തുടങ്ങി. ആ നിലയിൽ അദ്ദേഹത്തെ ആരാധിക്കുവാൻ തുടങ്ങി. കിങ് കാന്യൂട്ട് അത് കേട്ടു. അദ്ദേഹം ജനങ്ങളോട് തന്റെ ദൂതന്മാരെ അയച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, കിങ് കാന്യൂട്ട് ഒരിക്കലും ദൈവമല്ല, നിങ്ങൾ എന്നെ ആരാധിക്കരുത്, ഞാൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്, ദയവായി നിങ്ങൾ എന്നെ ആരാധിക്കരുത്, അത് പാപമാണ്, തെറ്റാണ്. ജനങ്ങൾ വിടുകയില്ല, ആത്മീക അന്ധകാരം പിടിച്ച ജനങ്ങൾ ഒരിക്കലും അത് കൂട്ടാക്കുകയുമില്ല. അവർ പറഞ്ഞു, ഇല്ലില്ല, ഞങ്ങൾ പ്രത്യക്ഷമായി കാണുന്ന നന്മ നിന്നിൽ നിന്നായതുകൊണ്ട് നീയാണ് ഞങ്ങളുടെ ദൈവം. അദ്ദേഹം ചില ദിവസങ്ങൾ അസ്വസ്ഥനായി തീർന്നു. അതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. വളരെ നേരം ആലോചിച്ചതിന് ശേഷം അദ്ദേഹം ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്റെ സിംഹാസനം കടൽ തീരത്ത് കൊണ്ട് വെക്കുക എന്ന് പറഞ്ഞു. അവർക്ക് മനസ്സിലായില്ല എന്തിനു വേണ്ടിയിട്ടാണെന്ന്. അവർ അദ്ദേഹത്തിന്റെ സിംഹാസനം കടൽ തീരത്ത് കൊണ്ട് വെച്ചു. ആ കടൽ തീരത്ത് തിരമാലകൾ അടിച്ചു വരുന്ന സ്ഥാനത്ത് ആ സിംഹാസനം അദ്ദേഹം വെച്ചതിന് ശേഷം ആ സിംഹാസനത്തിൽ കയറിയിരുന്നു. തിരമാലകൾ പാഞ്ഞു വരുന്നുണ്ട്. അദ്ദേഹം ആ സിംഹാസനത്തിൽ കയറിയിരുന്നു കൊണ്ട് ആർ തലറി വരുന്ന തിരമാലകളോടായി കിങ് കാന്യൂട്ട് പറഞ്ഞു, കാറ്റേ അടങ്ങുക, കടലെ ശാന്തമാക്കുക എന്ന് പറഞ്ഞു. ആ തിരമാലകൾ മൗനമായി ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, നീ ഞങ്ങളുടെ മുമ്പിൽ കേവലം ഒരു മനുഷ്യൻ മാത്രമാണ്, നിന്റെ വാക്കുകൾ ഞങ്ങൾ അനുസരിക്കുകയില്ല, ഞങ്ങളെ സൃഷ്ടിച്ച ഒരുവനുണ്ട്, അവന്റെ വാക്കുകൾ മാത്രമേ ഞങ്ങൾ അനുസരിക്കുകയുള്ളൂ എന്ന്. പക്ഷേ ആ തിരമാലകൾ മൗനമായി പറഞ്ഞു കാണും. അടുത്ത ചില നിമിഷങ്ങൾക്കുള്ളിൽ ആ തിരമാലകൾ ആ സിംഹാസനത്തിൽ വന്നടിക്കുകയും മണൽ തെരികൾ ആ സിംഹാസനത്തിന്റെ കീഴിൽ നിന്ന് മാറിപ്പോയി അദ്ദേഹം സിംഹാസനത്തിൽ നിന്ന് താഴെ വീണു. ജനങ്ങൾ ഓടിക്കൂടി, ദാസന്മാർ ഓടിക്കൂടി. കിങ് കാന്യൂട്ട് ഇങ്ങനെ പറഞ്ഞത് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക, ഇനിയെങ്കിലും മനസ്സിലാക്കുക, ഞാൻ ദൈവമല്ല, ഞാൻ ദൈവമായിരുന്നുവെങ്കിൽ സൃഷ്ടിയുടെ മേൽ എനിക്ക് അധികാരമുണ്ടായേനെ, നിങ്ങൾ തന്നെ ദൈവമായിട്ട് ആരാധിക്കുന്നു, ദൈവമായി പൂജിക്കുന്നു, പക്ഷേ ഞാൻ ദൈവമായിരുന്നുവെങ്കിൽ സൃഷ്ടാവിന് മാത്രമേ സൃഷ്ടിയുടെ മേൽ അധികാരമുള്ളൂ, എന്റെ വാക്കിൽ ഈ കടൽ തിരകൾ അവിടെ നിൽക്കുകയും അത് ഈ സിംഹാസനത്തെ ഒട്ടും ഇളക്കുകയും ചെയ്യുവാൻ പാടില്ലാത്തതായിരുന്നു, പക്ഷേ ഞാൻ കേവലം ഒരു മനുഷ്യൻ മാത്രമാണെന്ന് മനസ്സിലാക്കുക എന്ന് സുബോധമുള്ള മനുഷ്യൻ ജനങ്ങളെ പഠിപ്പിച്ചു. ജനങ്ങളുടെ ആത്മീക അന്ധകാരം മുതലെടുക്കുവാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ള നിലയിൽ അദ്ദേഹം ചരിത്രത്തിൽ സുദീർഘമായ ഒരു സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. നോക്കാം, യേശുക്രിസ്തുവിന്റെ വാക്കിൽ എന്താണ് സംഭവിച്ചത്. ഒരിക്കൽ കാറ്റ് ഇളകി, കടൽ ശാന്തമാകാതെ വന്നു, കടൽ അലറുവാൻ തുടങ്ങി. ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, കാറ്റ് അടങ്ങുക, കടലെ ശാന്തമാക്കുക. ആ സെക്കൻഡ് കടൽ ശാന്തമായി, കാറ്റ് നിന്നു. എന്തുകൊണ്ട്? അവൻ സൃഷ്ടാവായ ദൈവമാണ്. ഞാൻ തന്നെ തൃത്വ സംവാദം എന്നുള്ള പുസ്തകം 80-ൽ പരം പേജുകൾ യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിന് വേണ്ടി എഴുതിയിട്ടുണ്ട്. ഇന്ന് രാത്രി അത് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വാസ്തവമാണ്, അവൻ സൃഷ്ടാവായ ദൈവമായതുകൊണ്ട് അവന്റെ വാക്കുകളിൽ കാറ്റും കടലും പൂർണ്ണമായി ശാന്തമായി. യേശുക്രിസ്തു സൃഷ്ടാവായ ദൈവമാണ്, അവൻ സമ്പൂർണനായ ദൈവമാണ്. അത് നിഷേധിച്ചതിന് അവൻ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു, അവനെ കൊല്ലുവാൻ ശ്രമിച്ചു. അങ്ങനെ സൃഷ്ടിയുടെ മേലുള്ള തന്റെ അധികാരം, പൈശാചിക ശക്തിയുടെ മേലുള്ള അധികാരം, അതിലുപരി മരണത്തിന്റെ മേലുള്ള അധികാരം, ക്രിസ്തുവിന്റെ മുമ്പിൽ ഒരിക്കലും മരണത്തിന് സ്ഥാനമുണ്ടായില്ല. അവന്റെ മുമ്പിൽ മൃതന്മാർ കുതിച്ചെഴുന്നേൽക്കുകയാണ് ചെയ്തത്. തന്റെ വീണ്ടും വരവിൽ അത് തന്നെ സംഭവിക്കുവാൻ ഇടയായിത്തീരും. യേശു ക്രിസ്തുവിന്റെ മരണസമയത്ത് എന്താണ് സംഭവിച്ചത്? ഇതുപോലെ ദാരുണമായ മരണം ലോകചരിത്രത്തിൽ ആർക്കും ഉണ്ടായിട്ടില്ല. ഞാൻ ചില സന്ദർഭത്തിൽ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ക്രിസ്തു ലോകത്തിലേക്ക് കടന്നു വന്നത് എല്ലാ സംശയങ്ങളും എനിക്ക് നിവാരണം നടത്തുവാൻ ഇപ്പോൾ കഴിയുകയില്ലെങ്കിലും ചില വസ്തുതകൾ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു ലോകത്തിൽ വന്നപ്പോൾ അതിന്റെ പരമമായ ദൈവിക ഉദ്ദേശം മനുഷ്യന്റെ പാപത്തിനു വേണ്ടി പാപമില്ലാത്തവൻ മരിക്കുക എന്നുള്ളതാണ്. കാരണം ക്രിസ്തു മരിക്കേണ്ടാത്തവനാണ്, പാപം ചെയ്യുന്നവൻ മരിച്ചാൽ മതി. എന്നാൽ ക്രിസ്തു പാപം ചെയ്യാത്തത് കൊണ്ട് മരിക്കേണ്ടാത്തവനാണ്. അതുകൊണ്ട് അവന്റെ മരണത്താൽ സംഭവിച്ച നീതിയാണ് വാസ്തവത്തിൽ ദൈവനീതിക്ക് യാതൊരു കോട്ടവും തട്ടാതെ പാപിയെ രക്ഷിക്കുവാൻ കഴിയും എന്ന് ബൈബിൾ പറയുവാനുള്ള ഏക അടിസ്ഥാനമായിട്ടുള്ളത്. അങ്ങനെ അവൻ ലോകത്തിലേക്ക് വന്നപ്പോൾ അവന്റെ വിശുദ്ധമായ രക്തം ഈ മണ്ണിൽ വീഴ്ത്തണമെന്ന് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പവിത്രമായ സ്ഥാനത്ത് അവനെ കൊണ്ടുപോയി ദൈവം ഇങ്ങനെ പിതാക്കന്മാരോടും പ്രവാചകന്മാരോടും കൽപ്പിച്ചാൽ മതിയാകുമായിരുന്നു, ഇതാ ഞാൻ എന്റെ പുത്രനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട്, നിങ്ങളുടെ പാപത്തിനു വേണ്ടി അവന്റെ രക്തം ആവശ്യമാണെങ്കിൽ, അവന്റെ മരണം ആവശ്യമാണെങ്കിൽ ദൈവാലയത്തിന്റെ ഏറ്റവും പവിത്രമായ സ്ഥാനത്ത് യാഗമൃഗങ്ങൾക്ക് പോലും ഒരു പ്രത്യേക പരിഗണന കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം, ക്രിസ്തുവിനെ ഏറ്റവും വിശുദ്ധമായ ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി നിങ്ങളുടെ പാപക്ഷമയ്ക്ക് ആവശ്യമായ നിലയിലുള്ള രക്തം ചുരുകയും അധികം ഉപദ്രവം ഏൽപ്പിക്കാതെ അവനെ കൊല്ലുകയും വേണം. ഇങ്ങനെയല്ല സത്യത്തിൽ കാര്യങ്ങൾ സംഭവിച്ചത്. നോക്കാം, മനുഷ്യനിലുള്ള അവന്റെ ഹൃദയത്തിലുള്ള പാപത്തിന്റെ സകല നീചതയും സകല ദുഷ്ടതയും പൂർണ്ണമായി വെളിപ്പെട്ട രംഗമാണ് യേശു ക്രിസ്തുവിന്റെ മരണസമയം എന്ന് പറയുന്നത്. അവന്റെ മരണസമയത്ത് നിങ്ങൾ ആരെ തിരയുന്നുവെന്ന് ചോദിച്ചു, നിന്നെയാണെന്ന് പറഞ്ഞു. അവൻ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ സമയം വരുന്നതുവരെ അവനെ പിടിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ സമയം വന്നപ്പോൾ എന്നെയും നിങ്ങളെയും സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവൻ നൽകുവാനുള്ള സമയമായി. അല്ലെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പിതാവേ നാഴിക വന്നിരിക്കുന്നു എന്നുള്ള ആ നാഴികയായപ്പോൾ, ആ നാഴിക മണി അടിച്ചപ്പോൾ ഇതാ ക്രിസ്തു തന്നെ പിടിക്കുവാനായി ഏൽപ്പിച്ചു കൊടുത്തു. ദുഷ്ടന്മാർക്ക് പോലും മരണസമയത്ത് കരുണ ലഭിച്ചിട്ടുണ്ട്. കൊലപാതകികളോട് പോലും തൂക്കിക്കൊല്ലുന്നതിന് മുമ്പേ അവർക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് ലോകം ചോദിക്കാറുണ്ട്, മനുഷ്യരാശി ചോദിച്ചില്ല. നോക്കുക, അവന്റെ വത്സല ശിഷ്യന്മാരിൽ ഒരുവനായിരുന്ന യൂദ ചുംബനത്താൽ അവനെ വഞ്ചിക്കുകയാണ് ചെയ്തത്. മരണസമയത്ത് ചുംബനം കൊണ്ട് വഞ്ചിച്ച ശിഷ്യന്മാരിൽ ഒരുവൻ ഒരുപക്ഷെ പിന്നീട് കുരിശിൽ കിടന്നപ്പോൾ റോമാ പടയാളികൾ കുന്തം കൊണ്ട് ആഞ്ഞവനെ വിലാപ്പുറത്ത് കുത്തിയതിലും അധികം ദുഃഖം അന്നവന് തോന്നിക്കാണും. തന്റെ കൂടെ 3.5 വർഷം നടന്ന് തന്റെ അത്ഭുത പ്രവർത്തികൾക്ക് കൂട്ടാളിയായി, തന്റെ കൂടെ എല്ലാവിധ നല്ല പ്രവർത്തികൾക്കും കൂട്ടാളിയായി തീർന്ന വത്സല ശിഷ്യന്മാരിൽ ഒരുവൻ തന്നെ ഒറ്റക്കൊടുക്കുവാൻ വഞ്ചിച്ചു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നീ ക്രിസ്തുവിനെ കേവലമായി ആചാരപൂർവം ചുംബിക്കുന്നവനാണെങ്കിൽ നീ യൂദയെക്കാട്ടിലും ദുഷ്ടനായ ഒരു മനുഷ്യനാണെന്ന് പറയുന്നതിൽ ക്ഷമിക്കുക, ഞാൻ വിനയത്തോടു കൂടിയാണ് ഓർപ്പിക്കുന്നത്. നിന്റെ ഹൃദയത്തിൽ ഒരു അനുഭവം ഉണ്ടാകാതെ, നിന്റെ ഹൃദയത്തിൽ ദൈവപുത്രനെ സ്നേഹിക്കാതെ, നിന്റെ ഹൃദയത്തിൽ പാപത്തെ വെറുക്കാതെ, നിന്റെ ഹൃദയത്തിൽ മാനസാന്തരപ്പെടാതെ നീ ആചാരപൂർവമായി ഇന്ന് ക്രിസ്തുവിനെ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ നിന്നേക്കാൾ നീതിമാനാണ് യൂദ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനിയും ഈ ക്രിസ്തുവിനെ നീ ഉപദ്രവിക്കരുത്. നിന്റെ ഹൃദയം അവനായി തുറന്നുകൊടുക്കുക. നിന്റെ പാപം ക്ഷമിക്കുവാൻ അവൻ വന്നെങ്കിൽ അതിന്ന് യാഥാർത്ഥ്യമാകേണ്ടത് ആവശ്യമായിരിക്കുന്നു. ആ നിലയിൽ ഉപദ്രവങ്ങളുടെ തീവ്രമായ പട്ടികൾ ബൈബിളിൽ വിവരിക്കുന്നുണ്ട്. വിധിക്ക് വിപരീതമായ ഉപദ്രവമാണ് അവൻ സഹിക്കുന്നത്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ചാട്ടമാറ കൊണ്ടടി, രോമം പിഴുതെടുക്കുക, പുറം ഉഴവുചാൽ പോലെ നീളത്തിൽ കയറുക. പരിഹാസം എന്നത് ശത്രുവിന്റെ ഒടുവിലത്തെ ആയുധമാണെങ്കിൽ ഒരു മനുഷ്യനെ കത്തികൊണ്ട് ഉപദ്രവിക്കാം, പക്ഷേ അതിലും വലിയൊരു ഉപദ്രവമാണ് വാക്കുകൊണ്ട് അവനെ തകർക്കുവാൻ ശ്രമിക്കുന്നത്. നിന്നെ ഹൃദയത്തെ തകർന്നു. പ്രിയപ്പെട്ടവരെ, നാം അവനെ ആദരിച്ചില്ല. ഇതാ അവന്റെ മരണസമയം എത്തിയപ്പോൾ പോലും നാം അവനെ ആദരിക്കുന്നില്ല. അവന്റെ ജനനത്തിൽ നാം അവനെ ആദരിക്കുന്നില്ല. അവന്റെ ജീവിതകാലത്ത് നാം അവനെ ആദരിച്ചില്ല. ഇതാ അവൻ മരിക്കുവാൻ തുടങ്ങുന്നു. കേവലം ദുഷ്ടന് പോലും മനുഷ്യത്വത്തിൽ കരുണ കാണിക്കുന്ന നാം അവന്റെ മരണത്തിൽ അവനെ ആദരിച്ചില്ല എന്ന് തന്നെയല്ല, മനുഷ്യരിൽ വാഴുന്ന പാപത്തിന്റെ ഭീകരതയാണ് അവിടെ വെളിപ്പെടുന്നത്. നാം ഓരോരുത്തരും അതിൽ തെറ്റുകാരാണ്. ആർത്തിരമ്പുന്ന യഹൂദന്മാർ ഇങ്ങനെ പറഞ്ഞു, അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ സന്തതി മേലും വരട്ടെ. എന്നാലും നിരപരാധി ക്രൂശിക്കപ്പെടണം. ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളെ കുറിച്ച് പ്രവാചകൻ എഴുതുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരിൽ വാഴുന്ന പാപത്തിന്റെ ഭീകരതയെക്കുറിച്ച് ഞാൻ വായിച്ച വാക്കുകളിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ മനുഷ്യനാൽ ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗം ശീലിച്ചവനായും ഇരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചുകളെ എത്തക്കവണ്ണം അവൻ നിന്നതനായിരുന്നു. നാം അവനെ ആദരിച്ചതുമില്ല. സാക്ഷാൽ നമ്മുടെ രോഗങ്ങളെ അവൻ വഹിച്ചു, നമ്മുടെ വേദനകളെ അവൻ ചുമന്നു. നാമോ ദൈവം അവനെ ശിക്ഷിച്ചും മടിച്ചും ദണ്ഡിപ്പിച്ചും ഇരിക്കുന്നു എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവന്റെ മേലായി, അവന്റെ അടിപ്പുണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഞാൻ വായിക്കുന്നത് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിലെ വാക്കുകളാണ്. 700 വർഷങ്ങൾക്ക് മുമ്പ് 4 സുവിശേഷകന്മാരും യേശുക്രിസ്തുവിന്റെ മരണം നേരിട്ട് കാണുന്നത് പോലെ, ഒരു ദൃക്സാക്ഷി വിവരണം പോലെ, പ്രവാചകൻ പ്രവചന ആത്മാവിൽ ലോകരാശി ക്രിസ്തുവിനോട് ചെയ്ത പാതകം, നാം ഉപദ്രവിച്ച ഉപദ്രവങ്ങൾ, നാം അവനിൽ ചൊരിഞ്ഞ നിന്ദകൾ, നാം അവനെ ആദരിക്കാതെ പോയത്, ഇതാ ഒരു ദൃക്സാക്ഷി വിവരണം പോലെ ഏതൊരു ഹൃദയത്തെയും തകർക്കുന്ന വിധത്തിൽ, ഏതൊരു നിഷ്പക്ഷവാദിയുടെയും ഹൃദയത്തെ തകർക്കുവാൻ തക്കവണ്ണം ഹേതുവാകുന്ന വിധത്തിൽ പ്രവാചകൻ വിവരിക്കുന്നു. അദ്ദേഹം വീണ്ടും തുടരുന്നത്, നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താൻ താന്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. അവൻ തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതിരുന്നുവെന്നാണ് അവിടെ പറയുന്നത്. അവൻ വായെ തുറക്കാതിരുന്നത് കൊണ്ട് എനിക്ക് രക്ഷ വന്നു. പ്രിയ സ്നേഹിത, ഒരിക്കലൊരു നിരീശ്വരവാദി ഇങ്ങനെ പറയുകയുണ്ടായി, യേശുവേ, നീ വെല്ലുവിളി സ്വീകരിച്ച് ക്രൂസിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ ഞാൻ നിന്നിൽ വിശ്വസിക്കുമായിരുന്നു. സാൽവേഷൻ ആർമിയുടെ സ്ഥാപകനായ വില്യം ബൂത്താണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം ഇങ്ങനെ മറുപടി പറഞ്ഞു, ക്രിസ്തുവേ, നീ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞതുകൊണ്ട് ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നീ ക്രൂസിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നുവെങ്കിൽ എന്റെ രക്ഷ ഒരിക്കലും സാധിക്കുമായിരുന്നില്ല. അതുകൊണ്ട് നീ ക്രൂസിൽ നിന്ന് ഇറങ്ങി വരാഞ്ഞതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നാം അവനെ നിന്ദിച്ചു, നാം അവനെ അപമാനിച്ചു, നാം അവനെ ആദരിച്ചില്ല. അവന്റെ മരണസമയത്തിൽ പോലും നാം അവനെ ആദരിച്ചില്ല. നമുക്ക് 6 മണിക്കൂർ നേരത്തെ അതിഭീകരമായ കഷ്ടതയിലേക്ക് അവൻ കടന്നു പോകേണ്ടി വന്നു. 6000 വർഷങ്ങളോളമായി മാനവരാശി ചെയ്തു കൂട്ടിയ സകല പാപങ്ങൾക്കും എണ്ണി 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 അവൻ കണക്ക് പറഞ്ഞു. 3 മണിക്കൂർ നേരത്ത് മനുഷ്യരാലുള്ള പീഡ, അടുത്ത 3 മണിക്കൂർ നേരം ദൈവിക ക്രോധത്താൽ അവൻ വെന്തരിഞ്ഞു. ആ സന്ദർഭത്തിൽ അവൻ കടന്നുപോയ വേദ ലോകത്തിൽ ആർക്കും കാണുവാൻ കഴിയുകയില്ല, പ്രപഞ്ചത്തിന് അത് കാണുവാൻ കഴിയുകയില്ല. ഒരു കറുത്ത തിരശീല ഇട്ടുകൊണ്ട്, അതായത് 6 മണിനേരം മുതൽ 9 മണിനേരം വരെ ആ കൂരിനുള്ളിൽ അവൻ കടന്ന് നിലവിളിച്ചു. പ്രിയ സ്നേഹിത, നാം അവന്റെ ജനന സമയത്ത് ആദരിക്കാത്തവരാണ്. അധികം വിശദീകരണം അതിന് വേണ്ട എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ജീവിതകാലത്ത് നാം അവനെ ആദരിക്കാത്തവരാണ്. അവന്റെ മരണ സമയത്ത് പോലും നാം കരുണ കാണിച്ചില്ല. പ്രവാചകൻ പറയുന്നത്, അപ്പോഴും നാം അവനെ നിന്ദിച്ചു. ഇല്ലേ, അത് സത്യമല്ലേ? അപ്പോഴും നാം അവനെ ഉപദ്രവിച്ചു. നമുക്ക് വേണ്ടി റോമാ പടയാളികളും യഹൂദ പുരോഹിതന്മാരും അത് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. നാം ഓരോരുത്തരും അതിൽ കുറ്റക്കാരാണ്. അതുകൊണ്ടാണ് ദൈവം ഭൂമിയിലേക്ക് ആ നിമിഷത്തെ നോക്കി സർവ്വലോകത്തിന്റെ മേലും ഒരു വിധി പ്രഖ്യാപനം നടത്തി. യഹോവയായ ദൈവം ആ നിമിഷം, ഞാൻ അങ്ങനെയാണ് സങ്കീർത്തനത്തിലെ ആ വാക്യം മനസ്സിലാക്കുന്നത്, ഭൂമിയിലേക്ക് നോക്കി, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, തന്റെ സൃഷ്ടിയിൽ ഒരു നീതിമാൻ പോലുമില്ല, തന്റെ പുത്രനു വേണ്ടി കരുണ കാണിക്കുവാൻ നാം എല്ലാവരും ഒറ്റക്കൂട്ടായി അവനെ ഉപദ്രവിച്ചു. അവൻ മരിച്ചു, നിന്ദിതനായി, നിസ്സാരനായി, ആരോരുമില്ലാത്തവനായി, എല്ലാവരാലും കൈവിടപ്പെട്ടവനായി, ദൈവത്താൽ പോലും കൈവിടപ്പെട്ടവനായി അവൻ മരിച്ചു. എന്തുകൊണ്ടാണ് ദൈവം അവനെ കൈവിട്ടത്? ക്രിസ്തു സ്വമേധയാൽ ഏറ്റുവാങ്ങിയായിരുന്നു. ദൈവമേ, ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എന്നെ കൈവിട്ടുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് അതിന്റെ അർത്ഥം. ചിലർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, വളരെ മിടുക്കനായിട്ടൊക്കെ ഐഹിക ജീവിതകാലത്ത് നടന്നു, മരണം വന്നപ്പോഴൊക്കെ താളടിയായിപ്പോയി, അവിടെ കിടന്ന് അലറി വിളിച്ചു, എന്റെ ദൈവം എന്റെ ദൈവം, നീ എന്നെ കൈവിട്ടത്. പ്രിയപ്പെട്ടവരെ, തന്നെ കൈവിട്ടാൽ മാത്രമേ തന്നെ ഉപദ്രവിക്കുന്നവരെ രക്ഷിക്കുവാൻ കഴിയൂ എന്ന് ക്രിസ്തുവിന് നന്നായിട്ട് അറിയുമായിരുന്നു. ക്രിസ്തുവിനെ സ്വർഗത്തിന് കൈവിടാതെ എന്നെ രക്ഷിക്കുവാൻ ഒരു രക്ഷാവഴി ഉണ്ടാകുമായിരുന്നില്ല. മനസ്സിലാക്കുക, ഇന്ന് രാത്രി ഈ അനുഗ്രഹീത രക്ഷയുടെ മർമ്മം മനസ്സിലാക്കുക, ഹൃദയത്തിലൊരു ബോധ്യമുണ്ടാകുക, ഞാൻ എന്തിന് രക്ഷിക്കപ്പെടണം, ഞാൻ ആരാകുന്നു, ഇതെല്ലാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ എന്തിനാണ് രക്ഷ പ്രാപിക്കേണ്ടത്, എന്തുകൊണ്ട് എന്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടണം, ഈ പാപങ്ങൾ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, അതാണ് സുവിശേഷം. ഒരു മനുഷ്യന്റെ ആത്മാവ് ഏറ്റവും വിലയേറിയതാണ്. ശ്രദ്ധിക്കുക, യേശു ക്രിസ്തുവിനെ അടക്കിക്കഴിഞ്ഞപ്പോൾ അവർ വിചാരിച്ചത് നസ്രായനായ യേശുവും അവന്റെ മതവും ഇതോടുകൂടി അവസാനിച്ചുവെന്നാണ്. എന്നാൽ 3ാം ദിവസം യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പുനരുദ്ധാനം ചെയ്തു എന്നാണ് നാം വായിക്കുന്നത്. പുനരുദ്ധാനത്തിന് ശേഷം പുതിയ ഒരു ഉദയമാണ് ലോകം കണ്ടത്. സത്യത്തെ കൊല്ലുക എന്ന ബോഷത്വം ആദ്യമായി സാത്താന്റെ ബോഷ്ക്കുള്ള ശിരസിലാണ് ചോദിച്ചത്. സത്യത്തെ ഒരിക്കലും കൊല്ലുവാൻ കഴിയുകയില്ല. സത്യത്തെ കൊല്ലാം, കുഴിച്ചുമൂടാം, പക്ഷെ സത്യം 3ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ആരോ പറഞ്ഞിട്ടുള്ളത് വളരെ സത്യമാണ്. നിങ്ങൾക്ക് സത്യത്തെ കൊല്ലാം, അതിനെ കുഴിച്ചുമൂടാം, പക്ഷെ 3ാം ദിവസം അത് ഉയർത്തെഴുന്നേൽക്കും. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, തന്റെ ജനനത്തിൽ ഉപദ്രവം സഹിച്ച്, ജീവിതകാലത്ത് ഉപദ്രവം സഹിച്ച്, മരണത്തിൽ ഉപദ്രവങ്ങളുടെ പാരമ്യതയിലൂടെ ആഴങ്ങളിലൂടെ കടന്നുപോയവൻ, തീയിൽ കുരുത്തവൻ, അവൻ ഒരിക്കൽ ഇങ്ങനെ പറയുകയുണ്ടായി, ഞാൻ ഉയർത്തപ്പെട്ടാൽ സകലവരെയും എന്നിൽ ആകർഷിക്കുമെന്ന് ഞാൻ പറഞ്ഞു. പുനരുദ്ധാനത്തിന് ശേഷം പുതിയ ഒരു ഉദയമുണ്ടായി. ഇനി ഞാൻ പറയുവാൻ പോകുന്നത് പുനരുദ്ധാന ശേഷം ഉപദ്രവം സഹിക്കുന്ന ക്രിസ്തുവിന്റെ ഒരു ചെറിയ ചിത്രം ശൗലിന്റെ ജീവിതത്തിലൂടെ ചൂണ്ടിക്കാണിച്ച് ഇന്ന് രാത്രി സുവിശേഷ സന്ദേശം അവസാനിപ്പിക്കുവാനാണ്. പുനരുദ്ധാനത്തിന് ശേഷം പുതിയ ഉദയമാണ് ഉണ്ടായത്. ഭീരുക്കളായ ശിഷ്യന്മാർ പരിശുദ്ധാത്മ ശക്തി ധരിച്ചുകൊണ്ട് മരണത്തെയും എല്ലാ വെല്ലുവിളികളെയും നേരിട്ടുകൊണ്ടവർ മുൻപോട്ട് പറഞ്ഞു. യേശു ക്രിസ്തുവിന് വേണ്ടി ജീവൻ വെക്കുവാൻ അവർ തയ്യാറായി. ക്രിസ്തു തന്റെ ഐഹിക ജീവിതകാലത്ത് തന്റെ ശിഷ്യരെ ഇങ്ങനെ ധൈര്യപ്പെടുത്തി, നിങ്ങൾക്ക് എന്റെ നിമിത്തം ഉപദ്രവം ഉണ്ടാകും, പക്ഷേ നിങ്ങൾ അവരെ ഭയപ്പെടരുത്. നോക്കുക, ഉപദ്രവം സഹിച്ച ക്രിസ്തുവിന് ഉപദ്രവത്തിന്റെ തീവ്രത എന്താണെന്നറിയാം. തന്റെ ശിഷ്യന്മാർ അനുഭവിക്കുവാൻ പോകുന്ന തീവ്രത എന്താണെന്ന് നന്നായിട്ടറിയാം. അതുകൊണ്ട് അവരെ ധൈര്യപ്പെടുത്തുവാൻ കർത്താവ് യേശു ക്രിസ്തു ഇങ്ങനെ അവരോട് അരുളി ചെയ്തു, ദേഹത്തെ കൊന്നിട്ട് ദേഹിയോടൊന്നും ചെയ്യുവാൻ കഴിയാത്ത ഈ മനുഷ്യനെ ഭയപ്പെടരുത്. പ്രവാചകൻ പറയുന്നത് പോലെ മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ നീ ഭയപ്പെടരുത്, അവന്റെ ശ്വാസം പോയാൽ അവൻ മണ്ണായിത്തീരുന്നവനാണ്. ക്രിസ്തു അതിന് കൂട്ടിച്ചേർത്തത് ദേഹത്തെ കൊന്നിട്ട് ദേഹിയോടൊന്നും ചെയ്യുവാൻ കഴിയാത്ത മനുഷ്യനെ നിങ്ങൾ ഭയപ്പെടരുത്. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും കൊന്ന് നരകത്തിൽ തള്ളിക്കളയുന്ന ഒരുവരുണ്ട്, അവനെ മാത്രം ഭയപ്പെടുവീൻ. ആ ധൈര്യവാക്കുകളിലാണ് ഇന്നും സ്നേഹത്തിന്റെ സുവിശേഷം പ്രചരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പുനരുദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർ ക്രിസ്തുവിന് വേണ്ടി അവർ മുമ്പോട്ട് നീങ്ങി. എന്നാൽ നോക്കുക, അവരും ഉപദ്രവം സഹിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. യേശു ക്രിസ്തു തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞത്, നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവേ കൊന്നവനായ സെക്കരിയാവിന്റെ രക്തം വരെ നിങ്ങളോട് ചോദിക്കും. ക്രിസ്തുവിനെ ഉപദ്രവിക്കുന്നവർ ക്രിസ്തുവിനുള്ളവരെയും ഉപദ്രവിക്കും. അത് സ്വാഭാവികം മാത്രമാണ്. പുനരുദ്ധാനത്തിന് ശേഷം ശക്തി ധരിച്ച ശിഷ്യന്മാരെ ആ നിലയിൽ ഉപദ്രവിക്കുവാൻ തുടങ്ങി. യാക്കോബിനെ ഹേരോദാവ് വാൾകൊണ്ടുകൊന്നു. ഏഴിനു മുമ്പ് യോഹന്നാൻ സ്നാപകനെ ശിരഛേദം ചെയ്തു. ശിഷ്യന്മാരെ തടവിലാക്കി. സ്തേഫാനോവും സാദിത്തെ രക്തസാക്ഷിയായി തീർന്നു. അങ്ങനെ ഉപദ്രവങ്ങളുടെ പട്ടിക അഴിച്ചുവിട്ടു ശത്രു. വീണ്ടും വീണ്ടും ധാരാളമായി ഉപദ്രവിക്കുക. ഒടുവിലിതാ ഒരു ഉപദ്രവം എഴുന്നേറ്റു. പുനരുദ്ധാനത്തിന് ശേഷം യേശു ക്രിസ്തുവിനോട് ഏറ്റവും അധികം ഉപദ്രവം ചെയ്തു. ഇന്ന് രാത്രി ഒരുപക്ഷെ അത് നിങ്ങളുടെ കഥയായിരിക്കാം. ശൗൽ എന്ന ചെറുപ്പക്കാരൻ യഹൂദ മതത്തിന്റെ തീഷ്ണതയും തീവ്രതയും മുഴുവൻ കൈകളിലേന്തി ശിരസിലേന്തി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ കൊടും ശത്രുവായി, സുവിശേഷത്തിന്റെ ശത്രുവായി, വിശ്വാസികളുടെ ഒരു കുലപാതകനായി മുൻപോട്ട് നീങ്ങിയ ശൗൽ എന്ന ചെറുപ്പക്കാരൻ, അവൻ ക്രിസ്തുവിനെ ആദരിക്കാത്തവനാണ്. പുനരുദ്ധാനം ചെയ്തതിനു ശേഷം പോലും അവനെ വെറുതെ വിടാത്തവനാണ്. നോക്കുക, ഉയർത്തപ്പെട്ട ക്രിസ്തുവിനോട് നേരിട്ട് ശൗൽ ഒന്നും ചെയ്തില്ല എങ്കിലും തന്റെ ശിഷ്യന്മാരോട് ഉപദ്രവം ചെയ്തപ്പോൾ നിങ്ങളെ തൊടുന്നവൻ തന്റെ കണ്ണിന്റെ കൃഷ്ണമണിയെ തൊടുന്നുവെന്നാണ്. അതുകൊണ്ട് ശൗൽ ഒരു പരിധിക്കുപരിയായി ക്രിസ്തുവിനെയും ക്രിസ്ത്യാനികളെയും ഉപദ്രവിക്കുവാനായി മുൻപോട്ട് നീങ്ങിയപ്പോൾ ഒരിക്കൽ ദമസ്കോസിന്റെ പടിവാതിക്കൽ വെച്ച് സൂര്യനെ വെല്ലുന്ന ഒരു മിന്നൽ അവന്റെ ചുറ്റും പ്രകാശിച്ചു. നോക്കുക, അവൻ കാഴ്ചരഹിതനായി അവനവിടെ താഴെ വീണു. അവൻ കേട്ടൊരു ശബ്ദം ഇതാണ്, ശൗലേ ശൗലേ നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ഇന്ന് രാത്രി ആ ശബ്ദമാണ് നിങ്ങളോടും സൂചിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നാം അവനെ ആദരിച്ചില്ലെന്ന് പ്രവാചകന്മാർ പറയുമ്പോൾ ഇന്ന് ക്രിസ്തു നേരിട്ട് ചോദിക്കുന്നത്, നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? നീ എന്നെ ഉപദ്രവിക്കുന്നതെന്ത്? ശൗലിനോട് ചോദിച്ച അതേ ചോദ്യം തന്നെ ക്രിസ്തു ഇന്ന് നമ്മോടും ചോദിക്കുന്നു. ശൗലിനോട് ആ ചോദ്യം ചോദിച്ചു, ആർത്തിരമ്പുന്ന പ്രവാഹങ്ങളെ ഒരു വാക്കാൽ നിയന്ത്രിച്ചടക്കുവാൻ കഴിവുള്ളവന്റെ മുമ്പിൽ ശൗൽ എന്ന ഈ തീവ്രവാദി ഒരു ഉണങ്ങിയ തൃണത്തിന് പുല്ലിന് സമാനനാണ്. പക്ഷേ ഒരു മനുഷ്യാത്മാവിന്റെ വില സർവ്വലോകത്തിന് ഉന്നതനുമായി കണ്ട ക്രിസ്തു ഇതാ അവന്റെ അന്തരാത്മാവുമായി ഇടപെടുവാൻ തുടങ്ങുന്നു. തന്റെ മുമ്പിൽ നിൽക്കുന്ന ശൗൽ എന്ന ഈ ചെറുപ്പക്കാരനെ ഭസ്മമാക്കുവാൻ ചില നിമിഷങ്ങൾ മാത്രം മതി ക്രിസ്തുവിന്. പക്ഷെ അവൻ മനുഷ്യരുടെ ആത്മാക്കളെ ശിക്ഷിക്കുവാനല്ല വന്നത്, തന്നെ ഉപദ്രവിക്കുന്നവരെ രക്ഷിക്കുവാനാണ് വന്നത്. നോക്ക, ശൗൽ എന്ന ചെറുപ്പക്കാരൻ അവൻ പറഞ്ഞു, നീ ആരാകുന്നു കർത്താവേ? നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. നീ ഉപദ്രവിക്കുന്ന യേശു നിനക്കായി ലോകത്തിലേക്ക് മനുഷ്യനായി വന്നവനാണ്. അല്ലയോ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശു നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി സ്വർഗമഹിമ വിട്ട് ലോകത്തിലേക്ക് വന്നവനാണ്. അല്ലയോ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശു നിനക്ക് വേണ്ടി ലോകത്തിൽ വിശുദ്ധനായി ജീവിച്ചവനാണ്. അല്ലയോ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശു നിനക്ക് വേണ്ടി പീലാത്തോസിന്റെ മുമ്പിൽ മൗനമാചരിച്ചവനാണ്. അല്ലയോ ശൗലേ, നീ ഉപദ്രവിച്ച യേശു നിനക്ക് വേണ്ടി ക്രൂസിൽ പിടഞ്ഞു മരിച്ചവനാണ്. അല്ലയോ ശൗലേ, നീ ഉപദ്രവിക്കുന്ന യേശു നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി കുരിശിൽ അലർനിലവിളിച്ചവരാണ്. നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടി ശൗൽ എന്നുള്ള തീവ്രവാദിയുടെ ഹൃദയം കല്ലുപോലുള്ള വജ്രം പോലുള്ള ആ ഹൃദയം മെഴുകുപോലെ ഉരുകുവാൻ തുടങ്ങി. അന്നാദ്യമായി സ്നേഹത്തിന്റെ പ്രവാഹം ആ തീവ്രവാദിയുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങി. ശൗൽ ഒരു പുതിയ മനുഷ്യനായി. അവന്റെ ബാഹ്യമായ കണ്ണുകളുടെ കാഴ്ച പോയെങ്കിലും അവന്റെ ആന്തരികമായ കണ്ണുകൾ തുറന്നു, ആത്മാവിന്റെ കണ്ണുകൾ തുറന്നു. ഈ കണ്ണുകളുടെ ശരീരത്തിന്റെ കണ്ണുകളുടെ കാഴ്ച മാറിയിട്ടും അവന്റെ ആത്മാവിന്റെ കണ്ണുകൾ തുറന്നപ്പോൾ അവനൊരു കാഴ്ച കണ്ടു, ഞാൻ ആദരിക്കാത്ത യേശു അവനാണ് എന്റെ രക്ഷകൻ. നിങ്ങൾ ആദരിക്കാത്ത യേശു നിങ്ങളുടെ രക്ഷകൻ. അത് വിശ്വസിക്കുവാൻ മനസ്സുണ്ടോ? അത് ചിന്തിക്കുക പ്രിയ സ്നേഹിത. ഇന്ന് രാത്രി ക്രിസ്തുവിന് നിങ്ങളെ ആവശ്യമുണ്ട്. നിങ്ങൾ ആരായിരുന്നാലും നിങ്ങളുടെ പാപത്തിന്റെ സ്ഥിതി എത്ര തന്നെയായാലും, നിങ്ങളൊരു പക്ഷെ തീവ്രവാദിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു മതഭക്തനായിരിക്കാം, നിങ്ങളൊരു നീതിമാനായി ലോകത്തിൽ അറിയപ്പെടുന്ന ആളായിരിക്കാം, ആരായിക്കൊള്ളട്ടെ, പ്രവാചകനോട് കൂടെ ചെന്ന് ബൈബിൾ നിങ്ങൾക്ക് നൽകുന്ന നിർവചനം, നാം അവനെ ആദരിക്കാതെ പോയവനാണ്. നാം അവന്റെ ജനനത്തെങ്കിൽ ആദരിച്ചില്ല, നാം അവന്റെ ജീവിതത്തെങ്കിൽ ആദരിച്ചില്ല, നാം അവന്റെ മരണത്തെങ്കിൽ ആദരിച്ചില്ല. ഇന്ന് പുനരുദ്ധാനം ചെയ്ത ക്രിസ്തുവിനെയും ആദരിക്കാത്ത പാപം ആരിലെങ്കിലും നിലനിൽക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രി ക്രിസ്തുവിലേക്ക് തിരികുക. ഉപദ്രവിയായ ശൗൽ രക്ഷകനായ ക്രിസ്തുവിനെ കണ്ടെത്തിയതുപോലെ ഇന്ന് രാത്രി ഉപദ്രവിക്കപ്പെടുന്ന ക്രിസ്തു ഈ ദുഃഖവെള്ളിയാഴ്ച ആചാരമായിട്ടല്ല, അനുഭവമായി ഹൃദയത്തിലേക്ക് ഉപദ്രവിക്കപ്പെടുന്ന ക്രിസ്തു രക്ഷകനായി നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നു.
ക്ഷകാ കൂടുതൽ വിവരങ്ങൾക്ക് സണ്ണി തോമസ്, പോസ്റ്റ് ബോക്സ് 22-15, ശാസ്തമംഗലം, തിരുവനന്തപുരം 10.